പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ കുറിച്ചുള്ള പഠനം, യേശുവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആദ്യ ഭാഗം, മർക്കോസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗലീലയിൽ വെച്ച് യേശു ചെയ്ത പ്രവർത്തനങ്ങളും യേശുവിൻ്റെ പ്രബോധനങ്ങളുമൊക്കെ നേതാക്കന്മാരുടെ ദൃഷ്ടിയിൽപ്പെടുകയും വളരെ വിമർശനാത്മകമായി അവരത് വീക്ഷിക്കുകയും ചെയ്തതായി നമ്മൾ കണ്ടു. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ യേശുവും യഹൂദ നേതാക്കന്മാരും തമ്മിൽ ഉണ്ടായ സംഘട്ടനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ രണ്ടെണ്ണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു കഴിഞ്ഞു. മൂന്നാമത്തേത് ഉപവാസത്തെ സംബന്ധിച്ച ഒരു തർക്കം, അതാണ് നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള പ്രഭാഷണത്തിൽ കണ്ടത്. അത് തന്നെ നമ്മൾ തുടരുകയാണ്. യേശുവും യഹൂദ നേതാക്കന്മാരും തമ്മിൽ ഉപവാസത്തെ സംബന്ധിച്ചുണ്ടായ ഒരു തർക്കമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരും ഫരിസേയ ശിഷ്യന്മാരും സ്നാപക ശിഷ്യന്മാരും ഉപവസിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല, ഇതാണ് ചോദ്യവിഷയം. എന്തുകൊണ്ടാണ് യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുന്നത്? അപ്പോഴെന്താണ് ഉപവാസം? എങ്ങനെയാണ് ഉപവസിക്കുന്നത്? ഉപവസിക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം? എന്താണ് ഉപവാസത്തിൻ്റെ ലക്ഷ്യം? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ചർച്ചാവിഷയമാക്കിയത്. പ്രവാചകന്മാർ ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ മാത്രമായി ഒതുക്കുന്ന ഉപവാസത്തിനെതിരെ നടത്തിയ വിമർശനത്തെക്കുറിച്ചും ഞാൻ പറഞ്ഞു വെച്ചു. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 58-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉപവാസമെന്ന് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രഭാഷണം അവസാനിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയായി സഖറിയ പ്രവാചകനിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥമായ ഉപവാസം എന്താണെന്ന് സഖറിയ പ്രവാചകൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കും. 7-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളാണ്. ദാരിയൂസ് രാജാവിൻ്റെ 4-ാം ഭരണവർഷം 9-ാം മാസമായ കിസ്ലേവ് മാസം 4-ാം ദിവസം സഖറിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കർത്താവിൻ്റെ പ്രീതിക്കായി പ്രാർത്ഥിക്കാൻ ബഥേൽ നിവാസികൾ ഷരേസറിനെയും റഗം മെലേഖിനെയും അവരുടെ ആളുകളെയും അയച്ചു. അനേക വർഷങ്ങളായി ഞങ്ങൾ ചെയ്തു പോന്നതുപോലെ 5-ാം മാസത്തിൽ വിലാപവും ഉപവാസവും ആചരിക്കണമോ എന്ന് പ്രവാചകന്മാരോടും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ആലയത്തിലെ പുരോഹിതന്മാരോടും ആരായാൻ അവരെ ഏൽപ്പിച്ചു. പതിവ് പോലുള്ള ഉപവാസം ഇനിയും നമ്മൾ തുടരണമോ? ഇതാണ് ചോദ്യം. അപ്പോൾ സൈന്യങ്ങളുടെ കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ ദേശത്തെ ജനങ്ങളോടും പുരോഹിതന്മാരോടും പറയുക, നിങ്ങൾ കഴിഞ്ഞ 70 വർഷമായി 5-ാം മാസത്തിലും 7-ാം മാസത്തിലും വിലാപവും ഉപവാസവും ആചരിച്ചത് എനിക്ക് വേണ്ടിയായിരുന്നുവോ? നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ? ജെറൂസലേമും പ്രാന്തനഗരങ്ങളും ജനനിബിഡവും ഐശ്വര്യപൂർണവുമായി കഴിഞ്ഞിരുന്നപ്പോൾ, നെഗബിലും സമതല പ്രദേശങ്ങളിലും ജനങ്ങൾ വസിച്ചിരുന്നപ്പോൾ പണ്ടത്തെ പ്രവാചകന്മാരിലൂടെ കർത്താവ് ഇതല്ലേ കൽപ്പിച്ചത്? അപ്പോഴ് ഉപവാസത്തിന് മുഖ്യമായ പ്രത്യേകമായ ലക്ഷ്യമുണ്ട്. മാനസാന്തരത്തിൻ്റെ പ്രകടനമായിരിക്കണം, ദൈവത്തോടുള്ള അടുപ്പത്തിൻ്റെ, സഹോദരങ്ങൾ തമ്മിൽ നീതിപൂർവകമായ പ്രവർത്തനത്തിൻ്റെ അടയാളമായിരിക്കണം ഉപവാസം. അതാണ് പ്രവാചകൻ തുടർന്ന് പറയുന്നത്. 7-ാമത്തെ അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, സത്യസന്ധമായി വിധിക്കുക, സഹോദരർ പരസ്പരം കരുണയും അലിവും കാണിക്കുക, ദരിദ്രനെയും പരദേശിയെയും അനാഥനെയും വിധവയെയും പീഡിപ്പിക്കരുത്, നിങ്ങളിൽ ആരും തൻ്റെ സഹോദരനെതിരെ തിന്മ നിരൂപിക്കരുത്. ഇതൊക്കെയാണ് യഥാർത്ഥ ഉപവാസത്തിൻ്റെ അർത്ഥം. ഇതന്നെയാണ് യെശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലും കർത്താവ് അരുളി ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥ ഉപവാസം? യെശയ്യ 58-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങൾ. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം? വിശക്കുന്നവരുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? അപ്പോൾ യഥാർത്ഥമായ ഉപവാസം അഥവാ കർത്താവിനോട് അടുത്തു വസിക്കാൻ ആവശ്യമായിരിക്കുന്നത് ആഹാരം ഉപേക്ഷിക്കുകയോ കുളിക്കാതിരിക്കുകയോ വസ്ത്രമലക്കാതിരിക്കുകയോ പൊടിയിൽ കിടക്കുകയോ ചാരം വിതറുകയോ ഒന്നുമല്ല. ഇതെല്ലാം ഒരു ആന്തരികമായ ദുഃഖത്തിൻ്റെയും അനുതാപത്തിൻ്റെയും അടയാളങ്ങളായിരിക്കണം. പക്ഷേ ഈ ബാഹ്യമായ അടയാളങ്ങൾക്കപ്പുറം പ്രധാനമായിട്ടുള്ളത് ആന്തരികമായ ഭാവമാണ്. ആ ഭാവമാകട്ടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും ഭാവമാണ്. പങ്കുവയ്ക്കുന്ന സ്നേഹത്തിലേക്ക്, സമൂഹത്തിൽ നീതി നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നതായിരിക്കണം ഉപവാസം. അതായിരിക്കണം യഥാർത്ഥമായ പ്രായശ്ചിത്തം. ഇതാണ് പഴയ നിയമത്തിൻ്റെ രത്നച്ചുരുക്കമായി പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരാനായിട്ട്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിൻ്റെ ജീവിതം വാസത്തിൽ ആരംഭിക്കുന്ന ഉപവാസത്തോടുകൂടിയാണെന്നറിയാം. സമാന്തര സുവിശേഷങ്ങൾ മൂന്നും എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. അവൻ തൻ്റെ പരസ്യജീവിതത്തിൻ്റെ തുടക്കമായി 40 ദിനരാത്രങ്ങളും മരുഭൂമിയിൽ ചിലവഴിച്ചു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. യാതൊന്നും ഭക്ഷിക്കാതെ 40 ദിവസത്തെ ദീർഘമായ ഉപവാസത്തിന് ശേഷമാണ് യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചത്. അതൊരു ഒരുക്കമായിരുന്നു, ദൈവിക വെളിപാടിന് വേണ്ടിയുള്ള ഒരുക്കം മാത്രമല്ല, പരസ്യജീവിതത്തിന് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നതിന്, ദൈവരാജ്യം ഇവിടെ ആസന്നമായിരിക്കുന്ന ജനങ്ങളെ അറിയിക്കുന്നതിന് അതിനുള്ള ഒരുക്കമായിരുന്നു ഈ മരുഭൂമിയിൽ വെച്ച് യേശു നടത്തിയത്. പക്ഷേ പരസ്യജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ യേശുവിൻ്റെ ജീവിതശൈലി ഒരു പ്രത്യേകമായ ഉപവാസത്തിൻ്റെതായിരുന്നില്ല. യേശു തന്നെ അത് പറയുന്നുമുണ്ട്. ലൂക്കാ എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായം 33-34 വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫരിസേയരും യേശുവും തമ്മിലുള്ള ഒരു വിവാദത്തിൽ സ്നാപകയോഹന്നാനെ സാക്ഷ്യത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴാണ് ഇത് പറയുന്നത്. യോഹന്നാൻ അപ്പം ഭക്ഷിക്കാത്തവനും വീഞ്ഞു കുടിക്കാത്തവനുമായി വന്നു, അവന് പിശാചു ബാധിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. സ്നാപകൻ താപസനാണ്. തപസ്സിൻ്റെയും പ്രായശ്ചിത്വത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും അടയാളമായിരുന്നു, പ്രതീകമായിരുന്നു സ്നാപകൻ. അവൻ മരുഭൂമിയിലായിരുന്നു വസിച്ചിരുന്നത്. അവൻ വെട്ടുക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ചു എന്നാണ് പറയുന്നത്. വലിയ കൊടിയ തപസ് നടത്തിയ സ്നാപകൻ, അദ്ദേഹം ഭക്ഷിക്കാത്തവൻ വീഞ്ഞു കുടിക്കാത്തവനായിരുന്നപ്പോൾ അവന് പിശാചു ബാധിച്ചിരിക്കുന്നു എന്ന് വിളിച്ച് പറഞ്ഞ ജനക്കൂട്ടം യേശുവിനെ കണ്ടപ്പോഴെന്താണ് പറയുക? മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു, അപ്പോൾ ഇതാ ഭോജനപ്രിയനും മദ്യപനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ യേശുവിൻ്റെ ജീവിതശൈലി സ്നാപകൻ്റേതെന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. സ്നാപകൻ താപസനായിരുന്നു, യേശു ജീവിതം ആഘോഷിക്കുന്ന വ്യക്തിയായിട്ടാണ് കടന്നു വന്നത്. ഉപവാസത്തിന് അർത്ഥമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഉപവാസത്തിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഇതാണ് നമ്മൾ ചർച്ചാവിഷയമായ സംഭവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും പഠിക്കാൻ പോകുന്നതും. യേശുവിൻ്റെ അടുക്കൽ എന്തുകൊണ്ട് നിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്ന് ചോദ്യവുമായി കടന്നു വന്ന ഫരിസേയരുടെയും ഹൃദയത്തിൽ ഇപ്രകാരമുള്ള അനുഭവങ്ങൾ, ഇപ്രകാരമുള്ള ഓർമ്മകൾ, ചിത്രങ്ങളുണ്ട്. അതുകൊണ്ടാണ് യേശു അവരോട് പറയുന്നത്. യേശു അവർക്ക് കൊടുക്കുന്ന മറുപടി 3 ഉപമകളിലൂടെയാണ്. ആ ഓരോ ഉപമയ്ക്കും തക്കതായ അതിൻ്റെതായ അർത്ഥമുണ്ട്. ഈ ഉപവാസവുമായി ബന്ധപ്പെടുത്തിയ അർത്ഥം, ആദ്യത്തേത് ഒരു മണവാളൻ്റെയും മണവറത്തോടരുടെയും ഉദാഹരണമാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ. യേശു പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല. അപ്പോൾ എന്തുകൊണ്ട് ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്നൊരു ചോദ്യത്തിന് യേശു ഒരു സാധാരണ സംഭവം എടുത്ത് ഉദാഹരണമായിട്ട് പറയുകയാണ്. മണവാളനും മണവറത്തോഴരും മണവാളൻ്റെ കൂട്ടുകാരാണ്, സുഹൃത്തുക്കളാണ് മണവറത്തോഴർ. ഒരു വിവാഹ ആഘോഷം ഇസ്രായേലിൽ നടക്കുന്നത് സാധാരണ 7 ദിവസത്തേക്കാണ്. വിവാഹം മുതൽ 7 ദിവസത്തേക്ക് വലിയ ആഘോഷത്തിൻ്റെ ദിവസങ്ങളായിരിക്കും. തോബിത്തിൻ്റെ പുസ്തകത്തിൽ വിശദമായി പറയുന്നുണ്ട്. പല ഭർത്താക്കന്മാർ മരിച്ചതിന് ശേഷം അവസാനമായി ഒരു ഭർത്താവിനെ കിട്ടി ജീവനോടെ ഇരിക്കുന്നതിൽ സന്തോഷിച്ച സാറായുടെ മാതാപിതാക്കന്മാർ തോബിയാസിന് വേണ്ടി വിരുന്നൊരുക്കി. അത് 7 ദിവസം അവർ ആഘോഷിച്ചു. 7 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും 7 ദിവസം കൂടി ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. വലിയ ആഘോഷത്തിൻ്റെ അവസരമാണ്. നമ്മുടെ നാടുകളിലൊക്കെ ഒരുക്കമുണ്ടാകും, പക്ഷേ 1-2 ദിവസം കൊണ്ട് വിവാഹത്തെ ആഘോഷങ്ങൾ തീരുകയാണ്. പക്ഷേ പലസ്തീനയിൽ അങ്ങനെ ആയിരുന്നില്ല. വിവാഹാഘോഷം ഏത് സാധാരണക്കാരൻ്റെയും ആഘോഷം 7 ദിവസത്തേക്ക് ദീർഘിക്കുന്ന വലിയ ആഘോഷമായിരുന്നു യേശുവിൻ്റെ കാലത്ത്. അങ്ങനെ ഉള്ള ആഘോഷത്തിൻ്റെ അവസരത്തിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, വീഞ്ഞു കുടിക്കാതിരിക്കുക, ഇതൊക്കെ ആ കുടുംബത്തെ അവഹേളിക്കുന്നതിന് തുല്യമായിത്തീരും. വലിയ സന്തോഷത്തിൻ്റെ അവസരമാണ്. അപ്പോൾ യേശു തൻ്റെ ജീവിതത്തെ, തൻ്റെ ഈ സമയത്തെ ഇപ്രകാരം ഒരു വിവാഹ വിരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് കാണുന്നത്. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ഉപവസിക്കാനാവില്ല. ആർക്കും മനസ്സിലാവുന്ന ഭാഷയാണ്. ഇനി ആരാണ് ഈ മണവാളൻ? ഇസ്രായേലിൻ്റെ ചരിത്രവും പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളുമൊക്കെ അറിയാവുന്നവർക്ക് വ്യക്തമായും മനസ്സിലാകും ഈ വിവാഹ വിരുന്നിൻ്റെ ഉപമ ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു ഉപമയാണെന്ന്. ഇസ്രായേൽക്കാരുടെ കാഴ്ചപ്പാടനുസരിച്ച് ദൈവമാണ് മണവാളൻ. ഹോസിയ പ്രവാചകൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് ഇസീനായ് ഉടമ്പടിയെ ഒരു വിവാഹ ഉടമ്പടിയായി ചിത്രീകരിക്കുന്ന ഒരു മനോഭാവം നിലനിന്നിരുന്നു. പരാജയപ്പെട്ട ഒരു വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹോസിയ പ്രവാചകന് വെളിപാട് ലഭിക്കുന്നത്. താൻ സ്നേഹിച്ച് വിവാഹം കഴിച്ച ഗോമർ തന്നെ ഉപേക്ഷിച്ച് വേശ്യാവൃത്തിയിൽ മുഴുകി ദീർഘകാലം അകന്നു പോയതിനു ശേഷം അവളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചില്ലാതിരുന്ന പണം കടം വാങ്ങിക്കൊടുത്ത് അവളെ മോചിപ്പിച്ചതിന് ശേഷം ഹോസിയ അവളുമായി വീണ്ടും ഉടമ്പടി ചെയ്യുന്നുണ്ട്. ഈ വിവാഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ വഞ്ചിതനായ ഭർത്താവിൻ്റെ വിങ്ങുന്ന ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഉയർന്നു വരുന്ന വിചാരങ്ങളാണ് അഥവാ അനുഭവങ്ങളാണ് ഒരു ദൈവിക വെളിപാടായി മാറുന്നത്. വേശിയായി തീർന്ന ഗോമരനെ വെറും മനുഷ്യനായി ഞാൻ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഉടമ്പടി ഉപേക്ഷിച്ചു പോയ ഇസ്രായേൽ ജനത്തെ ദൈവം എത്രയോ അധികമായി സ്നേഹിക്കുകയില്ല. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇത്രമാത്രം സ്നേഹത്തിനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ ഹൃദയം. അപ്പോൾ ഇസ്രായേൽ ദൈവ ബന്ധം, ദൈവത്തിന് ഇസ്രായേലിനോടുള്ള ബന്ധം, ഹോസിയായിക്ക് ഗോമറിനോടുള്ള ബന്ധവുമായി താരതമ്യം ചെയ്ത് ഒരു ദൈവിക വെളിപാട് ഇവിടെ രംഗത്ത് വരികയാണ്. അതിലൂടെ ചരിത്രത്തിലേക്ക് കടന്നു വരുന്ന ഒരു പുതിയ ചിത്രമാണ് ദൈവം മണവാളനായി വരുന്ന ചിത്രം. അത് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ അനേകം തവണ പറയും. ഒരു വാക്യം മാത്രം ഞാൻ എടുത്തു കാണിക്കട്ടെ. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 2 ദൈവം നൽകുന്ന ചില വാഗ്ദാനങ്ങളെക്കുറിച്ച് പറയും. ഹോസിയ 2:14-15, ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും. അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും. അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും. 19 ഞാൻ എന്നേക്കുമായി നിന്നെ പരിഗ്രഹിക്കും. നീതിയിലും സ്നേഹത്തിലും സത്യത്തിലും കാരുണ്യത്തിലും ഞാൻ നിന്നെ സ്വന്തമാക്കും. വിശ്വസ്തതയിൽ ഞാൻ നിന്നെ സ്വീകരിക്കും. ഞാൻ നിന്നെ സ്വന്തമാക്കും, നിന്നെ സ്വീകരിക്കും. നീതി, കാരുണ്യം, വിശ്വസ്തത ഇതൊക്കെ സ്ത്രീധനമായി നൽകും. ഇതാണ് പ്രവാചകൻ പറയുക. അപ്പോൾ ഹോസിയ പ്രവാചകന്റെ കാലം മുതൽ ഇങ്ങോട്ട് ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ, ദൈവരാജ്യത്തെ ഒരു വിവാഹ വിരുന്നിനോട് ഉപമിക്കുന്ന പതിവുണ്ടായി. അതാണ് പിന്നീട് സോളമന്റേതായി ചിത്രീകരിക്കുന്ന ഉത്തമ ഗീതം എന്ന പുസ്തകത്തിൽ ഒരു കാമുകീ കാമുകന്മാരുമായുള്ള സംഭാഷണം പോലെ അവതരിപ്പിക്കുന്നത്. അവിടെയും ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. അപ്പോൾ മണവാളൻ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ചിത്രമാണ് ഇവിടെ കാണുക. ആ ദൈവമാണ് ഇവിടെ മണവാളനായി യേശുവിൽ അവതരിച്ചിരിക്കുന്നത് എന്ന സൂചനയാണ് യേശു കൊടുക്കുന്നത്. മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറ തോഴർക്ക് ഉപവസിക്കാനാവില്ല. അപ്പോൾ വിവാഹത്തിൻ്റെ ദിവസങ്ങളാണിത്, ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. പക്ഷേ ഇത് എന്നേക്കും നിലനിൽക്കുന്നതല്ല. ഈ ഭൂമിയിൽ മണവാളൻ എടുക്കപ്പെടുന്ന ഒരു കാലം വരും. അത് ബൈബിളിലുള്ളതല്ല. മണവാളൻ എടുക്കപ്പെടുക എന്നത് അവർക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതാണ്. അതിന് പശ്ചാത്തലമായി നിൽക്കുന്നത് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 53 53 അധ്യായത്തില് അനി എടുക്കപ്പെടുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, മനുഷ്യപുത്രനെക്കുറിച്ച്, ദാസനെക്കുറിച്ചൊക്കെ ചിത്രീകരണമുണ്ട്. മണവാളൻ എടുക്കപ്പെടുന്ന, അപ്പോൾ ഇത് യേശുവിൻ്റെ ആസന്നമായിരിക്കും, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ക്രൂരമായ മരണത്തിലേക്കുള്ള ഒരു സൂചന കൂടിയാണ്. മണവാളൻ എടുക്കപ്പെടുന്ന സാഹചര്യം വരും. ഈ സന്തോഷത്തിൻ്റെ അവസരം മാറും. പിന്നീട് അപ്പോൾ ദുഃഖമുണ്ടാകും, വിലാപമുണ്ടാകും എന്ന് യേശു പിന്നീട് പറയും. അപ്പോൾ യേശു തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ്. മണവാളൻ എടുക്കപ്പെടുന്ന സമയമുണ്ടാകും, അപ്പോൾ അവർ ഉപവസിക്കും. ഇപ്പോഴ് യേശുവിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്ന ജനം യേശുവിൻ്റെ അഭാവത്തിൽ ദുഃഖിക്കും. യേശുവിൻ്റെ ജീവിതം കുരിശുമരണത്തിലേക്കായിരിക്കും എത്തിക്കുക. അതിനുശേഷമുള്ള സഭയുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകും, വിലാപങ്ങളുണ്ടാകും. അവിടെ ഉപവാസം ആവശ്യമായിട്ട് വരും. ഇപ്പോഴും ഉപവാസം വേണ്ട എന്നല്ല, പക്ഷേ ഉപവാസത്തിൻ്റെ അർത്ഥം എന്താണെന്ന് യേശുവിടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭയിൽ വീണ്ടും ധാരാളം ഉപവാസങ്ങൾ ഉള്ളത്, ഉപവാസം അനുഷ്ഠിക്കുന്നത്. ഇപ്പോഴും മണവാളൻ കൂടെയുള്ള അവസരമാണ് യേശു കൂടെയുള്ള അവസരം. അത് സന്തോഷത്തിൻ്റെ അവസരമാണ്. ഇനി രണ്ടാമത്തെ ഉദാഹരണം വസ്ത്രത്തിൽ നിന്നാണ്. സാധാരണ പാവപ്പെട്ട മനുഷ്യരുടെ ഉദാഹരണങ്ങളാണ് ഇവിടെ യേശു എടുത്തു കാണിക്കുക. വസ്ത്രത്തിൽ ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷണം തുന്നിപ്പിടിപ്പിക്കാറില്ല. കണ്ടം വെച്ചൊരു കോട്ടാണ് എന്ന് പറഞ്ഞ് പണ്ടൊരു പാട്ട് പാടാറ് ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത്. കീറിപ്പോയ വസ്ത്രത്തിൽ ചെറിയ കഷ്ണങ്ങൾ തുന്നിച്ചേർക്കുന്നതിനാണ് കണ്ടം വയ്ക്കുക എന്ന് പറയുക. അങ്ങനെ ഇസ്രായേലിലും സാധാരണമായിരുന്നു. പാവപ്പെട്ട മനുഷ്യർ അങ്ങനെയാണ്, എപ്പോഴും പുതിയതൊന്നും അവർക്ക് ഉപയോഗിക്കാനുണ്ടാവില്ല. കീറിയ സാധനങ്ങൾ തുന്നിപ്പിടിപ്പിക്കും. അങ്ങനെ തുന്നിച്ചേർക്കുമ്പോൾ വലിയ ഓട്ടകളുണ്ടെങ്കിൽ അതടയ്ക്കാനായിട്ട് വേറെ കഷ്ണം വെച്ചാണ് തുന്നിപ്പിടിപ്പിക്കുക. പക്ഷേ അന്നത്തെ തുണികൾ അലക്കി കഴിയുമ്പോഴേ ചുരുങ്ങും, നമ്മുടെ കോറ തുണികളൊക്കെ പോലെ. ഇന്നിപ്പോൾ അങ്ങനെയുള്ള ചുരുങ്ങുന്ന തുണികളൊന്നും അധികം കാണാറേയില്ല. പണ്ടത്തെ കാലത്ത് അതായിരുന്നില്ല. തുണി അലക്കി പലതവണ അലക്കി കഴിയുമ്പോഴാണ് അത് ശരിക്കും ചുരുങ്ങി വരിക. അപ്പോഴേ ചുരുങ്ങാത്ത പുതിയ കഷ്ണം പഴയ തുണിയിൽ വെച്ച് പിടിപ്പിച്ചാൽ അലക്കി കഴിയുമ്പോഴേക്കും പുതിയ കഷ്ണം ചുരുങ്ങുകയും ആ ചുരുങ്ങുന്നതുകൊണ്ട് കെട്ടുകളെല്ലാം അല്ലെങ്കിൽ തുന്നലെല്ലാം വിട്ടുപോവുകയും പഴയതിനേക്കാളും വലിയ ഓട്ടയുണ്ടാവുകയും ചെയ്യും. അപ്പോഴെന്താ അർത്ഥമാക്കുന്നത്? യേശു കൊണ്ടുവരുന്നത് ഈ ചുരുങ്ങാത്ത പുതിയ തുണി കഷ്ണമാണ്, ഇവർക്കുള്ളത് പഴയ തുണി കഷ്ണവും. ഈ പഴയതും പുതിയതും കൂടെ കൂട്ടിച്ചേർത്താൽ ചേരുകയില്ല. ഇത് വളരെ മനോഹരമായൊരു ഉദാഹരണമാണ്. പഴയതിൽ പുതിയത് തുന്നിച്ചേർക്കാനാവില്ല, മുഴുവനും പുതിയതാവണം. മൂന്നാമത്തെ ഉദാഹരണം ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. വീഞ്ഞിൻ്റെയും തോൽക്കൂടത്തിൻ്റെയും. വീഞ്ഞ് ഒരു ധാരാളമുണ്ടെങ്കിൽ അത് ചാറയിലാണ് സൂക്ഷിക്കുക, പക്ഷേ കുറച്ച് സൂക്ഷിക്കാനായിട്ട് തോൽക്കൂടമുണ്ടാകും. തുകലുകൊണ്ടുണ്ടാക്കുന്ന തോൽക്കൂടം കുപ്പി എന്നൊക്കെ പറയും. പക്ഷേ ഈ തോൽക്കൂടമാണെന്നുണ്ടെങ്കിലും തോൽക്കൂടം പുതിയതായിരിക്കുമ്പോൾ അത് അതിന് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അത് വികസിക്കാനും ചുരുങ്ങാനുമുള്ള സാധ്യതയുണ്ട്. പക്ഷേ കുറേ കഴിഞ്ഞ് പഴകിക്കഴിയുമ്പോൾ, ഉണങ്ങിക്കഴിയുമ്പോൾ അത് വികസിക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ പഴയ തോൽക്കൂടത്തിൽ പുതിയ വീഞ്ഞൊഴിച്ചാൽ വീഞ്ഞ് ഫെർമെൻറ്റ് ചെയ്യും, വീഞ്ഞ് പുളിക്കുമ്പോൾ അതിനകത്തു നിന്ന് ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ഏരിയ, കൂടുതൽ സ്ഥലം ഈ തോൽക്കൂടത്തിൽ ആവശ്യമായിട്ട് വരും. അതില്ലാതെ വരുന്നത് കൊണ്ട്, ഈ തോൽക്കൂടത്തിനുള്ള ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തത് കൊണ്ട് തോൽക്കൂടം പൊട്ടിപ്പോകും, വീഞ്ഞൊഴുകിപ്പോവുകയും ചെയ്യും. ഇതാണ് യേശുവിടെ പഠിപ്പിക്കുക. താൻ കൊണ്ടുവരുന്നത് പുതിയ പ്രബോധനമാണ്. ദൈവരാജ്യത്തിൻ്റെ സന്ദേശം പഴയ മനോഭാവം കൊണ്ട് ഉൾക്കൊള്ളാനാവില്ല. യേശു കൊണ്ടുവരുന്ന ദൈവസ്നേഹത്തിൻ്റെ, അതിൽ നിന്ന് ഉരുത്തിരിയുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ, ഒരു വലിയ ഐക്യ ബന്ധത്തിൻ്റെ ആ ഒരു പ്രബോധനം, ആ ഒരു പുതിയ സന്ദേശം സ്വീകരിക്കണമെങ്കിൽ സമൂലമായൊരു പരിവർത്തനം ഉണ്ടാവണം. അതാണ് ആദ്യമേ പറഞ്ഞത്, സമയം പൂർത്തിയായി, മനസ്സു തിരിയുവിൻ. ആ ഒരു മനസ്സു മാറ്റം അതുണ്ടാവാതെ യേശുവിനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. പഴയ മനോഭാവം, പഴയ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രം അടിയുറച്ച മതാത്മകത വെച്ചുകൊണ്ട് യേശുവിനെ സ്വീകരിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. ഇതാണ് ഈ ഉപവാസത്തെക്കുറിച്ചുള്ള തർക്കത്തിലൂടെ യേശു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണിവാനും സ്നേഹനിത്യവുമായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ ഈ പുതിയ പ്രമാണത്തെക്കുറിച്ച്, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അങ്ങയുടെ രാജ്യത്തെക്കുറിച്ച് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, യേശു ക്രിസ്തുവിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ഈ പുതിയ പ്രമാണം സ്വീകരിക്കാൻ, അങ്ങയുടെ സ്നേഹമാകുന്ന പുതിയ വീഞ്ഞ് ഉൾക്കൊള്ളാൻ പുതിയ തോൽക്കൂടങ്ങളായി ഞങ്ങളെ മാറ്റണമേ. അങ്ങ് കൂടെയുള്ള സാഹചര്യത്തിൽ സന്തോഷിക്കാനും അങ്ങേക്ക് വേണ്ടി ഹൃദയത്തെ ഒരുക്കാനും അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.